വായനാ ലോകം നിർവഹണം നടവയൽ CM കോളേജിലെ മലയാളം അധ്യാപിക ദീപ രജനേഷ്.
വായനാ ലോകത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വായനാ ലോകത്തിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മികച്ച എഴുത്തുകാരനായ ജയമോഹന്റെ മികച്ച ഒരു പുസ്തകം ആന ഡോക്ടർ. ഈ ഒരു നോവൽ അത്ര കണ്ട് വായനാസുഖം തരുന്ന, ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു ചെറിയ നോവൽ. തമിഴ് സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനാണ് ജയമോഹൻ. അതുപോലെ തന്നെ മലയാളത്തിലെ 100 സിംഹാസനങ്ങളും വിവാദങ്ങളിൽ കത്തിനിന്ന മാടൻ മോക്ഷവും എല്ലാം ജയമോഹന്റെ കൈകളിൽ വിരിഞ്ഞ് വായനക്കാരുടെ ഹൃദയം കവർന്ന സൃഷ്ടികൾ തന്നെയായിരുന്നു. ഏറ്റവും അടുത്തിടെ വായിച്ച നോവലിൽ ഏറ്റവും മനോഹരമായ നോവൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു പുസ്തകം. യാതൊരു വിരസതയും തോന്നാത്ത വിധം മനോഹരമായ ഒഴുക്കോടുകൂടി എഴുതിയ അപൂർവ കലാസൃഷ്ടി. ഇങ്ങനെയൊരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്നു തോന്നിപ്പോകും നമുക്ക് ഈ കഥ കേട്ടാൽ. വി കൃഷ്ണമൂർത്തി. എല്ലാവർക്കും അദ്ദേഹം ആന ഡോക്ടറാണ്, അല്ലെങ്കിൽ ഡോക്ടർ കെ. വളരെ വ്യത്യസ്തനായ ഈ മൃഗഡോക്ടറിന്റെ ജീവിത പശ്ചാത്തലവും അതുപോലെ തന്നെ പുതുതായി ചാർജെടുത്ത ഫോറസ്റ്റ് ഓഫീസറുടെ കാഴ്ചപ്പാടിലൂടെയും കൂടിയാണ് ഈ ഒരു കഥ യാത്രയാകുന്നത്. നമുക്ക് ഈ നോവലിലൂടെ യാത്രയാകുമ്പോൾ വളരെ നല്ല നിമിഷങ്ങളാണ് കിട്ടുക. പുതിയ മനുഷ്യനായി കാപട്യം നിറഞ്ഞ മനുഷ്യ മനസ്സിലേക്ക് ഒരു പിടി വെളിച്ചം തരാൻ പ്രാപ്തമായൊരു കലാസൃഷ്ടി. ഒരു പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മൃഗസ്നേഹിയായ കാടിനെ, കാടിൻ്റെ വശ്യതയെ മാറോട് ചേർക്കുന്ന നല്ലൊരു മനുഷ്യൻ്റെ വിശ്വസിക്കാൻ കഴിയാത്ത യഥാർത്ഥ കഥ. 80 പേജുകളിലൂടെയാണ് ഈ കഥ നമ്മളിലേക്കെത്തുന്നത്. പൈസയ്ക്കു വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല. മനുഷ്യനേക്കാൾ എത്രയോ നല്ലവരാണ് മൃഗങ്ങൾ എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ മൃഗങ്ങളുടെ സ്നേഹത്താൽ മാത്രം ജീവിച്ച വലിയൊരു മൃഗസ്നേഹി. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര നമ്മെ അത്ഭുത പരതന്ത്രരാക്കിയേക്കാം. അമ്പരപ്പോടു കൂടിയല്ലാതെ നമുക്കീ കഥ കേട്ടിരിക്കാനാവില്ല. തുടക്കത്തിൽ എഴുത്തുകാരൻ ഇങ്ങനെ കുറിക്കുന്നു, ഇതൊരു ആധുനിക സാഹിത്യമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുരാണം. മഹാന്മാരെയും മഹാവീരന്മാരെയും കഥകളിലൂടെ ചരിത്രത്തിൽ നിർത്തുക എന്നതാണ് പൗരാണികന്റെ കർമ്മം. ഇതൊരു പ്രചരണ കഥയാണ്. ഇന്നും തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കഥയാണിത്. ധാരാളം സ്കൂളുകളിൽ ഇത് പാഠമാണ്. 2002 ഡോക്ടർ കെ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഒഴിച്ച് മറ്റാരും അറിഞ്ഞിരുന്നില്ല. ഇന്ന് കൊല്ലം തോറും ഡോക്ടർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യാഗങ്ങൾ നടക്കുന്നു. പുരാണത്തിൻ്റെ ശക്തി അതാണ്. ആന ഡോക്ടർ എന്ന അത്ഭുത മനുഷ്യനെക്കുറിച്ച് നോവലിസ്റ്റ് പറയുന്നത് ഇതാണ്: കാടിനെ തൊട്ടറിഞ്ഞ, കാടിൻ്റെ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹനിധിയായ ഡോക്ടർ കെയുടെ ജീവിതം പുരാണകഥയെ അനുസ്മരിപ്പിക്കും വിധം തനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ വിജയവും. കോപ്പിറൈറ്റില്ലാത്തൊരു പുസ്തകം. ഭാഷാപോഷിണിയിൽ പ്രസിദ്ധീകരിച്ച ഈയൊരു സൃഷ്ടി കൈരളി ബുക്സാണ് പുസ്തകമാക്കിയത്. മൃഗങ്ങൾക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച മഹാനുഭാവൻ, ആനകൾക്കായി മാത്രം ജീവിച്ച ആന ഡോക്ടർ. വന്യമൃഗങ്ങൾ ചാവുമ്പോൾ പോസ്റ്റ്മോർട്ടം വേണം എന്ന ആവശ്യത്തിനായി പോരാടുകയും പിന്നീട് മൃഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നിലവിൽ വരികയും ചെയ്തപ്പോഴാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാടുകളിൽ ആനകൾ ചെരിയുന്നത് വേട്ടയാടലിൻ്റെ ഫലമായിട്ടാണെന്ന് അറിയുന്നത്. 18 ആനകളുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ 12 വെടിയേറ്റാണ് ചെരിഞ്ഞതെന്നും ബോധ്യപ്പെട്ടു. മനുഷ്യന്മാർ എത്രമാത്രം ക്രൂരന്മാരാണെന്നതിനുള്ള ഒരു ഉത്തമ തെളിവ് തന്നെയാണിത്. മനുഷ്യർ എത്രമാത്രം വിദ്യാസമ്പന്നരാണെങ്കിലും അവർ ചെയ്യുന്ന പാതകം വലുതാണ്. ആന ഡോക്ടറിലെ പ്രസക്ത ഭാഗം നമുക്ക് നോക്കാം. മനുഷ്യന്റെ അല്പത്വം ഓരോ ദിവസവും കാണണമെങ്കിൽ കാട്ടിൽ കഴിയണം. കാട്ടിൽ വിനോദയാത്രയ്ക്കായി വരുന്നവർ മിക്കവാറും വിദ്യാഭ്യാസമുള്ളവർ, വലിയ പദവിയിലുള്ളവർ, നാട്ടിൽ നിന്നും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും മദ്യവും ആയിട്ടാണ് എത്താറ്. വരുന്ന വഴിക്ക് മുഴുവനും തീറ്റയും കുടിയുമാണ്. നിർത്തി നിർത്തി ഛർദിച്ചുകൊണ്ട് കുഴഞ്ഞാടി തെറു പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വരവ്. നിശബ്ദത നിറഞ്ഞ കാടിന്റെ മടക്കുകളിൽ മുഴുവൻ ഹോണടിച്ച് മാറ്റലി നിറയും. അത്യുച്ചത്തിൽ കാറ്റിൽ സ്റ്റീരിയോ ശബ്ദിക്കാൻ വിട്ട് ചാരിചാരി നൃത്തം കളിക്കും. തലയ്ക്കു മുകളിൽ അനുഗ്രഹിക്കാൻ പൊന്തി നിൽക്കുന്ന തലമുടികളെ നോക്കി പുലഭ്യം വിളിച്ചു പറയും. ഓരോ കാട്ടുമൃഗത്തെയും അവർ അപമാനിക്കും. പാതയോരത്ത് കുത്തിയിരിക്കുന്ന കുരങ്ങുകൾക്ക് പഴങ്ങൾക്കുള്ളിൽ ഉപ്പോ മുളകുപൊടിയോ വെച്ചു കൊടുക്കും. മാനുകളെ നോക്കി കല്ലെടുത്തെറിയും. ആനയെ കണ്ടാൽ ഹോണടിച്ച് നിലവിളിച്ചോടിക്കും. എനിക്കൊട്ടും മനസ്സിലാകാത്തത് മലയാളികളുടെ പ്രവൃത്തിയാണ്. വിദ്യാഭ്യാസവും രാഷ്ട്രീയ ബോധവുമുള്ളവർ പക്ഷേ കാട്ടിലെത്തിയാൽ തനിച്ചെറ്റകളാണ്. കേരള സംസ്കാരത്തിനു തന്നെ കാടിനോട് നിരന്തരമായൊരു യുദ്ധമുണ്ട് എന്നതും, കാട് എന്ന വാക്കുതന്നെ മലയാളത്തിൽ നന്മയ്ക്കെതിരായ പൊരുളിലാണ് പ്രയോഗിക്കാറ്. കാട് പിടിച്ചു കിടക്കുക, കാടൻ, കാടത്വം എന്നൊക്കെ മലയാളി പറയുമ്പോഴാണ് അവരുടെ പ്രവൃത്തിയെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നത്. കാട്ടിൽ പുതുതായി എത്തുന്ന ഫോറസ്റ്റ് ഓഫീസറുടെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ആന ഡോക്ടറെക്കുറിച്ച് ഒരുപാട് കേട്ടിരുന്നു. അപ്പോഴൊക്കെ ഫോറസ്റ്റ് ഓഫീസർ വിചാരിച്ചതാണ് ഒന്ന് പരിചയപ്പെടണമെന്ന്. അങ്ങനെ ഒത്തുവന്ന ഒരവസരമെന്ന് പറയുന്നത് ഒരാന കാട്ടിൽ ചെരിഞ്ഞപ്പോഴാണ്. അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർക്ക് അറിയിപ്പ് കിട്ടി. പോയി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ജയമോഹൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പോസ്റ്റ്മോർട്ടം രംഗം ജയമോഹന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. പെട്ടെന്നാണ് അത് എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഒരാനയുടെ ചീഞ്ഞളിഞ്ഞ ജഡം അഴിച്ചിട്ട് പരത്തിയിട്ട കൂടാരം പോലെ നാലു വശത്തും അതിനെ വിരിച്ചു നീട്ടിയിരുന്നു. നാലു ഭാഗത്തും കാലുകളുടെ അവശിഷ്ടങ്ങൾ, മണ്ണിൽ പകുതി താഴ്ന്നിരുന്ന തല, പിന്നെ ഒന്നൊന്നായി തെളിഞ്ഞു വാല്, നഖങ്ങൾ, തുമ്പിക്കൈ, കറുത്ത തോളിൽ നിറഞ്ഞിരുന്ന അളിഞ്ഞ മാംസം തിളയ്ക്കുന്നതായി തോന്നി. അതിന് ജീവനുണ്ടായിരുന്നു. കുമിളകളാണോ നുരപൊന്തുകയാണോ, അത് മുഴുവൻ പുഴുക്കളായിരുന്നു. അളിഞ്ഞ മാംസം അപ്പടി പുഴുക്കൂട്ടമായി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ കാലിലൂടെ പുഴുക്കൾ പറ്റിക്കയറി ഞെളിഞ്ഞ് ഇഴഞ്ഞ് പൊഴിഞ്ഞു. കയ്യിൽ മുട്ടുവരെ പുഴുകൊണ്ട് ചെയ്ത കയ്യുറകൾ, കാതിന്റെ പിന്നിലും കവളിലുമൊക്കെ പുഴുക്കൾ ഇഴഞ്ഞു. ഇടയ്ക്കിടെ ഒന്ന് കുഴഞ്ഞിട്ട് അവയെ തട്ടിയിട്ട് അദ്ദേഹം പണിയെടുക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ട് ബോധം പോയ നായകനായ നമ്മുടെ DFO. ഇവിടെ വായനക്കാരായ നമുക്കും ഒന്ന് ബോധം പോയേക്കാം, ഒരു അറപ്പു തോന്നിയേക്കാം. എന്നാൽ ആന ഡോക്ടറെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ അറപ്പും വെറുപ്പും പാടെ അപ്രത്യക്ഷമാകുന്നു. ആന ഡോക്ടർ പുഴുക്കളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുവെക്കുന്നു: ഇനി പുഴുക്കളെ വെറുക്കരുത്, അവ ഓമനകളാണ്. വെളുത്തുതൊടുത്ത് വലിയ കണ്ണുകളോടെ ഭക്ഷണം എന്ന അനുഭവം പൂർണമായും അവർക്കാണുള്ളത്. ഭക്ഷണത്തിൽ തന്നെ കിടന്ന് പുളഞ്ഞ് മുഴുവൻ ശരീരവും കൊണ്ട് തിന്നുക. പുഴുവിന്റെ പുളച്ചിൽ കണ്ടാൽ കൊതി തോന്നും. അത്രയ്ക്ക് സന്തോഷമൊന്നും നമുക്കില്ല. അത്രയ്ക്ക് സന്തോഷമുള്ള ചില മുഹൂർത്തങ്ങളിൽ നമ്മളും പുഴുക്കളെപ്പോലെ പുളയുകയാണ് ചെയ്യുന്നത് അല്ലേ? എത്ര മനോഹരമായിട്ടാണ് കഥാകാരൻ ആന ഡോക്ടറുടെ ജീവിതം നമ്മുടെ മുൻപിൽ ദൃശ്യമാക്കുന്നത്. ഇനിയുമുണ്ട് ഒരുപാട്. ഈ പുസ്തകം മുഴുവൻ ആന ഡോക്ടറുടെ ജീവിതമാണ്. ആന ഡോക്ടറെ അത്രയും മനസ്സിലാക്കിയ സുന്ദര മനസ്സുള്ള സുന്ദര ഡോക്ടറുടെ നന്മയെ പ്രകീർത്തിക്കുന്ന സുന്ദര കലാസൃഷ്ടി തന്നെയാണിത്. വളരെയധികം കാര്യങ്ങൾ ഈ കൊച്ചു പുസ്തകത്തിലൂടെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ മലയാളികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഉത്തമ പുസ്തകം തന്നെയാണിത്. ആന ഡോക്ടർ എന്ന മനോഹര പുസ്തകത്തിന്റെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
വായനാലോകം.
നിർവഹണം നടവയൽ CM കോളേജിലെ മലയാളം അധ്യാപിക ദീപ രജനേഷ്.